പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ കാലത്തെ പലസ്തീനായിലെ മതാത്മക പശ്ചാത്തലമാണ് നമ്മൾ പഠന വിഷയമാക്കിക്കൊണ്ടിരിക്കുന്നത്. മത തലത്തിലുള്ള നേതാക്കന്മാരെ പലരെയും നമ്മൾ കണ്ടു. ഫരിസേയർ, നിയമജ്ഞർ, സദ്ദുക്കായർ, എസ്സേൻ സന്യാസികൾ, ഇത്രയും പേരാണ് നമ്മളിതുവരെ പഠന വിഷയമാക്കിയത്. എന്നാൽ ഇവരൊക്കെ ഇവരിലേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ്, മതാത്മക കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരാണ് പുരോഹിതന്മാർ. ആരായിരുന്നു യേശുവിൻ്റെ കാലത്തെ പുരോഹിതന്മാർ? എങ്ങനെയാണ് അവർ സമൂഹത്തെ സ്വാധീനിച്ചിരുന്നത്? എന്തായിരുന്നു ആ പുരോഹിത ശ്രേണിയുടെ അവസ്ഥ? നമ്മൾ അതാണിന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ പദ്ധതി, അവർ ദൈവത്തിൻ്റെ പുരോഹിത ജനം ആയിരിക്കണം എന്നതായിരുന്നു. പുറപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ കാണും: നിങ്ങളെനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കണം. എല്ലാ ജനതകൾക്കും മധ്യേ ദൈവത്തെ അറിയിക്കാനും എല്ലാവർക്കും വേണ്ടി ദൈവത്തിന് മുമ്പിൽ മാധ്യസ്ഥം വഹിക്കാനും ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ ജനങ്ങളെ അറിയിക്കാനും വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് പുരോഹിതന്മാർ. ഇസ്രായേൽ ജനം ഒന്നടങ്കം പുരോഹിതരാണ് എന്ന് പറയുന്നതോടൊപ്പം ആ ജനത്തിൽ ഒരു പ്രത്യേക വിഭാഗത്തെ, ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിൽ ഒരു ഗോത്രത്തെ പുരോഹിത ഗോത്രമായി പ്രത്യേകം തിരഞ്ഞെടുത്തിരുന്നതും നമുക്കറിയാം. ലേവി ഗോത്രം എന്നാണെന്നറിയപ്പെടുന്നത്. യാക്കോബിൻ്റെ 12 മക്കളിൽ ഒരാളായ ലേവി, ആ ലേവി ദൈവത്തിന് പ്രത്യേകം സമർപ്പിതനാണ്. ലേവി ഗോത്രത്തിൽപ്പെട്ടവർ പുരോഹിത ഗോത്രം ആയി പരിഗണിക്കപ്പെടുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇസ്രായേൽ മൊത്തം പുരോഹിത ജനമാകുന്നതോടൊപ്പം ഇസ്രായേലിലെ ഒരു ഗോത്രം പ്രത്യേകിച്ചും പുരോഹിത ഗോത്രമായി പരിഗണിക്കപ്പെട്ടിരുന്നു. ഈ പുരോഹിത ഗോത്രത്തിൽ തന്നെ പുരോഹിതന്മാരുണ്ടായിരുന്നു, ലേവിയരും ഉണ്ടായിരുന്നു. ഇനി പുരോഹിതന്മാരിൽ തന്നെ പല വിഭാഗങ്ങൾ കാണും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് പ്രധാന പുരോഹിതൻ. പിന്നെ പുരോഹിത പ്രമുഖന്മാരെന്ന് പറയുന്നൊരു വിഭാഗം, അതിനുശേഷം പുരോഹിതന്മാർ. ഈ 4 വിഭാഗത്തെയും കുറിച്ച് നമ്മൾ അല്പം ചുരുക്കമായി കാണാനായിട്ട് ശ്രമിക്കുകയാണ്. പ്രധാന പുരോഹിതൻ, പുരോഹിത പ്രമുഖന്മാർ, പുരോഹിതന്മാർ, അവസാനമായി ലേവ്യർ. ആരാണ് പ്രധാന പുരോഹിതൻ? പ്രധാന പുരോഹിതൻ അത് മഹാപുരോഹിതൻ എന്നും വിശേഷിപ്പിക്കാറുണ്ട്. പലപ്പോഴും വിവർത്തനങ്ങളിൽ ഒരു കൃത്യത പാലിച്ചു കാണുന്നുമില്ല. മഹാപുരോഹിതൻ ഒരാളാണ് പൊതുവേ ഉള്ളത്, എങ്കിലും പലപ്പോഴും പ്രധാന പുരോഹിതന്മാർ എന്ന വിശേഷണവും ബൈബിളിൽ കണ്ടുവന്ന് വരും. ആരാണ് ഈ പ്രധാന പുരോഹിതൻ അഥവാ മഹാപുരോഹിതൻ? ഇസ്രായേലിൻ്റെ മതപരമായ എല്ലാ കാര്യങ്ങളിലും ഏറ്റവും ഉന്നതമായ അധികാരം ഉള്ളവനാണ് മഹാപുരോഹിതൻ. ആരോ അഹറോൻ്റെ പിന്മുറക്കാരാണവർ. അഹറോൻ്റെ പിന്മുറക്കാരായി വന്ന എല്ലാവരും മഹാപുരോഹിതന്മാരാകുന്നില്ല. ദാവീദിൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് സാദോക്ക് എന്ന പുരോഹിതൻ്റെ പിന്മുറക്കാരായിട്ട് വരും. പ്രവാസത്തിന് ശേഷമാണ് മഹാപുരോഹിതൻ അഥവാ പ്രധാന പുരോഹിതൻ എന്ന ആശയം തന്നെ കൂടുതൽ വ്യാപകമായി വരുന്നത്. എസ്രായുടെ കാലം മുതൽ ഇങ്ങോട്ട് പുരോഹിത നേതൃത്വം മഹാപുരോഹിതനായി ഒരാൾ തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. ഇസ്രായേലിൻ്റെ മത നേതൃത്വം നിക്ഷിപ്തമായിരുന്ന സാൻഹെദ്രിൻ സംഘമാണ് പ്രധാന പുരോഹിതനെ തിരഞ്ഞെടുക്കുക. ആ തിരഞ്ഞെടുത്ത വ്യക്തി മരണം വരെ പ്രധാന പുരോഹിതനായി നിലനിൽക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ പിൽക്കാലത്ത്, പ്രത്യേകിച്ചും മക്കബായരുടെ കാലമൊക്കെ ആയപ്പോഴേക്കും, അങ്ങനെ ആജീവനാന്തമുള്ള പ്രധാന പുരോഹിത സ്ഥാനം മാറുകയും പുരോഹിതന്മാർ തന്നെ പ്രധാന പുരോഹിത സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുകയും ഉപജാപങ്ങളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്തതായിട്ട് കാണും. മക്കബായരുടെ 2 പുസ്തകത്തിൽ ഓനിയാസ് എന്ന പ്രധാന പുരോഹിതൻ കൊല്ലപ്പെടുകയും ജാസൻ എന്നും മെനലാവോസ് എന്നും പേരുള്ള പ്രധാന പുരോഹിതന്മാർ, അത് സിറിയൻ രാജാവിന് കോഴ കൊടുത്ത് പ്രധാന പുരോഹിത സ്ഥാനം കൈക്കലാക്കുകയും ചെയ്തതിൻ്റെ ചരിത്രമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രധാന പുരോഹിത സ്ഥാനം മക്കബായരുടെ കാലമായപ്പോഴേക്കും വില കൊടുത്ത് വാങ്ങാവുന്ന ഒരു സ്ഥാനവുമായി മാറി. അത് വീണ്ടും അധപ്പതിക്കുന്നതായിട്ട് കാണും തുടർന്നുള്ള കാലഘട്ടത്തിൽ. ചില സാഹചര്യത്തിൽ ഈ മക്കബായ നേതൃത്വം തന്നെ പ്രധാന പൗരോഹിത്യവും പ്രധാന പുരോഹിതൻ്റെ സ്ഥാനവും രാജാവിൻ്റെ സ്ഥാനവും ഒന്നിച്ച് സ്വീകരിക്കുന്നതും കാണാം. ജോനാഥാൻ, ഷിമിയോൻ എന്ന മക്കബായ നേതാക്കന്മാർ. ഹെറോദേസ് മഹാരാജാവിൻ്റെ കാലമായപ്പോൾ പ്രധാന പുരോഹിതനെ നിശ്ചയിക്കുന്ന അധികാരം ഹെറോദേസ് സ്വന്തമായി ഏറ്റെടുത്തു. ഹെറോദേസിൻ്റെ കാലം ആരംഭിക്കുന്നത് നമുക്കറിയാം ബി സി 37 ബി സി 37 മുതൽ AD 60-70 വരെയുള്ള കാലഘട്ടത്തിൽ ഏതാണ്ട് 107 വർഷത്തിനിടയ്ക്ക് 28 പ്രധാന പുരോഹിതന്മാർ പലസ്തീനായിൽ ഭരിച്ചിട്ടുണ്ട്. അതിൽ പലരെയും ഹെറോദേസ് തന്നെ നിശ്ചയിച്ചവരാണ്. തനിക്കിഷ്ടമുള്ളവരെ പ്രധാന പുരോഹിതരായി നിശ്ചയിക്കുകയും ഇഷ്ടമില്ലാത്തപ്പോൾ അയാൾ മാറ്റുകയും ചെയ്യുന്നത് ഹെറോദേസിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. ഏതെങ്കിലും തരത്തിൽ തനിക്ക് അനിഷ്ടകരമായി തീരുകയോ തനിക്ക് ഭീഷണിയായി തീരുമെന്ന് തോന്നുകയോ ചെയ്യുന്ന വ്യക്തികളെ ബഹിഷ്കരിക്കാനും വധിക്കാനും ഒന്നും ഹെറോദേസ് മടിക്കുമായിരുന്നില്ല. ഹെറോദേസിൻ്റെ മരണശേഷം അർഖലാവോസും പിന്നീട് റോമൻ പ്രൊക്യൂറേറ്റർമാരുമാണ് പ്രധാന പുരോഹിതന്മാരെ നിശ്ചയിച്ചിരുന്നത്. ഇപ്പോൾ 100 വർഷങ്ങൾക്കിടയിൽ 28 പ്രധാന പുരോഹിതന്മാരുണ്ടായി. അവർ ചിലർ ഏതാനും മാസങ്ങൾ മാത്രമേ പ്രധാന പുരോഹിതനായിരുന്നുള്ളൂ. യേശുവിൻ്റെ കാലത്ത് പ്രധാന പുരോഹിതനായിരുന്നത് കയ്യാഫാസാണ്. AD 18 മുതൽ 36 വരെ ഏതാണ്ട് 18-19 വർഷം ദീർഘിച്ചു കയ്യാഫാസിൻ്റെ ഭരണം. കയ്യാഫാസിനെക്കുറിച്ച് ലൂക്ക എഴുതിയ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ വാക്യത്തിൽ പറയും, അന്നാസും കയ്യാഫാസും പ്രധാന പുരോഹിതന്മാരായിരിക്കെ രണ്ടുപേര് ഒരേ സമയം പ്രധാന പുരോഹിതന്മാരാവുക പതിവുണ്ടായിരുന്നില്ല. പക്ഷേ പ്രധാന പുരോഹിത സ്ഥാനത്ത് നിന്ന് വിരമിച്ച അന്നാസ് ആ സ്ഥാനം വിട്ടുകളയാതെ വീണ്ടും പിന്നണിയിൽ നിന്ന് ചരടുകൾ വലിക്കുകയും തീരുമാനങ്ങളെടുക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു. AD 6 മുതൽ 15 വരെയുള്ള ഏതാണ്ട് 10 വർഷമാണ് അന്നാസ് പ്രധാന പുരോഹിതനായിരുന്നത്. പക്ഷേ അന്നാസിന് ശേഷം അന്നാസിൻ്റെ 5 മക്കളും അന്നാസിൻ്റെ മരുമകനായ കയ്യാഫാസും പ്രധാന പുരോഹിതന്മാരായിരുന്നു. അപ്പോൾ പ്രധാന പുരോഹിത സ്ഥാനത്ത് വലിയ സ്വാധീനമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അന്നാസ്. ആ അന്നാസാണ് യേശുവിനെ ആദ്യമേ വിചാരണ ചെയ്യുകയും യേശുവിൻ്റെ മരണത്തിന് വേണ്ട തീരുമാനങ്ങൾക്ക് കളമൊരുക്കുകയും ചെയ്തതും അന്നാസ് തന്നെയാണ്. ഇനി പ്രധാന പുരോഹിതനെ സംബന്ധിച്ച് യേശുവിൻ്റെ കാലത്ത് പ്രധാന പുരോഹിതന്മാരെ രാഷ്ട്രീയ അധികാരികളാണ് തിരഞ്ഞെടുത്തിരുന്നത് എന്ന് നമ്മൾ കണ്ടു. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ സവിശേഷതകൾ? എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ? സാൻഹെദ്രിൻ സംഘത്തിൻ്റെ അഥവാ ഇസ്രായേലിൻ്റെ പരമോന്നത സംഘമായ സാൻഹെദ്രിൻ്റെ പ്രസിഡൻ്റായിരിക്കുക, അധ്യക്ഷനായിരിക്കുക പ്രധാന പുരോഹിതൻ്റെ കർത്തവ്യമായിരുന്നു. ഇസ്രായേലിലെ ഏറ്റവും സമുന്നതനായ വ്യക്തിയായിട്ടാണ് പ്രധാന പുരോഹിതൻ കരുതപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തെക്കുറിച്ച് അലക്സാൻഡ്രിയക്കാരനായ ഫീലോ എന്ന തത്വചിന്തകൻ പറയുന്നതാണ്, ഇസ്രായേലിലെ ഏറ്റവും ഉന്നതനായ വ്യക്തിയാണ് പ്രധാന പുരോഹിതൻ. അദ്ദേഹത്തിൻ്റെ സ്ഥാനമാണ് ഏറ്റവും മഹനീയമായ സ്ഥാനം. ഇസ്രായേലിലെ എല്ലാ ജനങ്ങളും ഒരുമിച്ച് ഒരു ഭാഗത്തും പ്രധാന പുരോഹിതൻ മാത്രം മറുഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ പ്രധാന പുരോഹിതനായിരിക്കും കൂടുതൽ അർഹതയും കൂടുതൽ യോഗ്യതയുമുള്ളത്. അദ്ദേഹം എല്ലാ മനുഷ്യരെയും കാണാൻ പ്രധാനപ്പെട്ടവരാണ്. ദൈവത്തിനും മനുഷ്യനും മധ്യേയുള്ള ഒരു പ്രത്യേക ജീവിയായിട്ടാണ്, പ്രത്യേക സൃഷ്ടിയായിട്ടാണ് പ്രധാന പുരോഹിതനെ ഫീലോ ചിത്രീകരിക്കുക. സമൂഹത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനമുള്ള ആദരണീയനായ വ്യക്തിയായിരുന്നു പ്രധാന പുരോഹിതൻ. അദ്ദേഹമാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾക്കെല്ലാം ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നത്. ജനങ്ങൾക്ക് വേണ്ടി പാപപരിഹാര ദിനം ബലിയർപ്പിക്കുന്ന പ്രധാന പുരോഹിതൻ മാത്രമാണ്. ദേവാലയത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്ത് ആണ്ടിലൊരിക്കൽ മാത്രം പ്രവേശിക്കാൻ അധികാരം പ്രധാന പുരോഹിതനെ ഉണ്ടായിരുന്നുള്ളൂ. മറ്റാർക്കും ഒരിക്കലും അവിടെ പ്രവേശിക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. പ്രധാന പുരോഹിതനാണ്ടിലൊരിക്കൽ അതും പാപപരിഹാര ദിനത്തിൽ ബലിയർപ്പിക്കാനായി അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുമായിരുന്നു. ഇങ്ങനെ ജനത്തിലെ ഏറ്റവും സമുന്നതനായ വ്യക്തി അദ്ദേഹമായിരുന്നു. ഇസ്രായേലിലെ ഏറ്റവും ധനികനായ വ്യക്തിയും ദേവാലയവുമായി ബന്ധപ്പെട്ട സകല വ്യാപാരങ്ങളിൽ നിന്നുണ്ടാകുന്ന ലാഭത്തിൻ്റെ ഒരു വലിയ വിഹിതം പ്രധാന പുരോഹിതന് കിട്ടുമായിരുന്നു. പക്ഷേ യേശുവിൻ്റെ കാലമായപ്പോൾ റോമക്കാരോട് ഒത്തുനിൽക്കുക പ്രധാന പുരോഹിതൻ്റെ ഒരു കടമയായി തീർന്നു. ഒത്തുനിൽക്കുന്നില്ല എങ്കിൽ സ്ഥാനം നഷ്ടപ്പെടുമായിരുന്നു. പ്രധാന പുരോഹിതനെ യഹൂദ നേതൃത്വം അംഗീകരിക്കുന്നതോടൊപ്പം രാഷ്ട്രീയ നേതൃത്വം അദ്ദേഹത്തെ തീരുമാനിക്കുകയോ അദ്ദേഹത്തെ പുറത്താക്കുകയോ ചെയ്യുമായിരുന്നു. ഏറ്റവും സമുന്നതനായ വ്യക്തിയാണെങ്കിലും അദ്ദേഹം വലിയ തിരുനാൾ ദിവസമായ പാപപരിഹാര ദിനത്തിൽ ബലിയർപ്പിക്കുമ്പോൾ ഉപയോഗിക്കേണ്ടിയിരുന്ന വിശുദ്ധ വസ്ത്രങ്ങളെല്ലാം സൂക്ഷിച്ചിരുന്നത് റോമക്കാരാണ്. അന്തോണിയ കോട്ടയിൽ പ്രധാന പുരോഹിതൻ്റെ സ്ഥാന വസ്ത്രങ്ങൾ സൂക്ഷിച്ചിരുന്നത് കൊണ്ട് ആവശ്യമുള്ളപ്പോഴേ അവിടെ പോയി എടുത്തുകൊണ്ട് വരേണ്ടിയിരുന്നു. ഇതൊരു വലിയ അവഹേളനമായി യഹൂദർ കരുതിയിരുന്നു. AD 45 ക്ലോഡിയസ് ചക്രവർത്തിയാണ് ഇതിനൊരു മാറ്റം വരുത്തിയത്. അതുവരെ തങ്ങളാണ് പലസ്തീനയിലെ അധികാരികളെന്ന് സ്ഥാപിക്കാൻ, അത് വ്യക്തമാക്കാൻ വേണ്ടി പ്രധാന പുരോഹിതൻ്റെ തിരുവസ്ത്രങ്ങൾ പോലും അവർ സൂക്ഷിക്കുകയും ആ പ്രധാന പുരോഹിതൻ്റെ ആളുകൾ പോയി അത് ആവശ്യമനുസരിച്ച് വാങ്ങുകയും ആവശ്യം കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷം സംഭവിച്ചിരുന്നു. യേശുവിനെ എതിരെയുള്ള വിചാരണ നടത്തുമ്പോൾ കയ്യാഫാസും അന്നാസും വളരെ സവിശേഷമായി രംഗത്ത് വരുന്നതായിട്ട് കാണാം. കയ്യാഫാസാണ് യേശു മരിക്കണമെന്ന് തീരുമാനമെടുക്കുന്നത്. പ്രധാനമായിട്ടും യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 49 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ കാണും, കയ്യാഫാസാണ് പറയുന്നത് ഒരു ജനം മുഴുവൻ നശിക്കാതിരിക്കാൻ വേണ്ടി ഒരുവൻ മരിക്കുന്നത് നല്ലതാണ്. അത് സ്വന്തം ഇഷ്ടമായനുസരിച്ച് പറയുന്നതല്ല, ആ വർഷത്തെ പ്രധാന പുരോഹിതനായിരുന്നതുകൊണ്ട് പ്രവചനമായി പറയുന്നതാണ് എന്നും യോഹന്നാൻ വിശേഷിപ്പിക്കുന്നു. ആ വർഷത്തെ പ്രധാന പുരോഹിതൻ എന്ന് പറയുമ്പോൾ വർഷം തോറും നിയമിക്കപ്പെടുന്നൊരു വ്യക്തിയാണ് പുരോഹിതൻ, പ്രധാന പുരോഹിതൻ തോന്നാം, പക്ഷേ അങ്ങനെയായിരുന്നില്ല. എന്നാലും റോമക്കാർ അംഗീകരിക്കുന്നിടത്തോളം കാലം മാത്രമേ ഒരാൾ പ്രധാന പുരോഹിതനാകുമായിരുന്നുള്ളൂ. ഇത്രയും പ്രധാന പുരോഹിതനെക്കുറിച്ച്. പ്രധാന പുരോഹിതൻ്റെ തൊട്ട് താഴെയുള്ളവരാണ് പുരോഹിത പ്രമുഖന്മാർ അഥവാ ചീഫ് പ്രീസ് എന്നറിയപ്പെടുന്നു. ദേവാലയവും ബലിയർപ്പണവും ദേവാലയത്തിൻ്റെ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം വഹിക്കുന്ന പ്രധാന വകുപ്പ് മേധാവികളെയാണ് പുരോഹിത പ്രമുഖന്മാർ എന്ന് വിശേഷിപ്പിക്കുക. പലപ്പോഴും മലയാളം ബൈബിൾ വിവർത്തനത്തിൽ പുരോഹിത പ്രമുഖനെ മുഖ്യ പുരോഹിതൻ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. മുഖ്യ പുരോഹിതനാണോ പ്രധാന പുരോഹിതനാണോ പുരോഹിത പ്രമുഖനാണോ ഏതാണെന്ന് പലപ്പോഴും വ്യക്തമാവുകയുമില്ല വിവർത്തനത്തിൽ. പ്രധാന പുരോഹിതൻ യഥാർത്ഥത്തിൽ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ റിട്ടയർ ചെയ്ത പ്രധാന പുരോഹിതന്മാരും സ്വാധീനം ചെലുത്തിയിരുന്നതുകൊണ്ട് പ്രധാന പുരോഹിതന്മാർ എന്ന് വിശേഷിപ്പിക്കുന്നു. പക്ഷേ പുരോഹിത പ്രമുഖന്മാർ പലരുണ്ട്. പ്രധാനമായും 4 വകുപ്പുകളുടെ അധിപന്മാരാണ് പുരോഹിത പ്രമുഖന്മാരായി അറിയപ്പെട്ടിരുന്നത്. ആദ്യത്തേത് ദേവാലയത്തിൻ്റെ സുരക്ഷയ്ക്കു വേണ്ടി ഉത്തരവാദിത്വമുണ്ടായിരുന്ന പട്ടാളത്തിൻ്റെ മേധാവിയാണ്, ദ ക്യാപ്റ്റൻ ഓഫ് ദി ടെമ്പിൾ എന്ന് പറയും. അദ്ദേഹമാണ് ക്രമസമാധാനം പാലിക്കാനായിട്ടുള്ള കടമയുണ്ടായിരുന്നത്. ദേവാലയത്തെക്കുറിച്ച് നമ്മൾ പിന്നീട് കാണും. ലക്ഷക്കണക്കിന് ആളുകൾ വരികയും പോവുകയും ചെയ്യുന്ന ഒരു വലിയ പ്രസ്ഥാനമായി മാറിയിരുന്നു യേശുവിൻ്റെ കാലത്തെ ജെറൂസലം ദേവാലയം. കോടിക്കണക്കിന് സ്വർണ്ണ നാണയങ്ങളുടെ വ്യാപാരങ്ങൾ നടക്കുകയും ലക്ഷക്കണക്കിന് ആളുകൾ തീർത്ഥാടകരായി വന്നു പോവുകയും ചെയ്യുന്ന ദേവാലയ സമുച്ചയത്തിൽ ക്രമസമാധാന നില പാലിക്കുക വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. ഒരു പുരോഹിത പ്രമുഖൻ ഇപ്രകാരമുള്ള ക്രമസമാധാനത്തിൻ്റെ ഉത്തരവാദിത്വമുള്ള ആളായിരുന്നു. അദ്ദേഹം തന്നെയാണ് ദേവാലയ ശുശ്രൂഷകൾ, പ്രത്യേകിച്ചും പ്രധാന പുരോഹിതൻ ബലിയർപ്പിക്കുമ്പോൾ അതിൻ്റെ മാസ്റ്റർ ഓഫ് സെറിമണിയായി കർമ്മങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നവരായി ഉണ്ടായിരുന്നത്. രണ്ടാമത്തേത് ദേവാലയത്തിലെ ബലിയർപ്പണങ്ങളുടെ മുഖ്യമായ ഉത്തരവാദിത്വമുള്ള വ്യക്തിയായിരുന്നു. മൂന്നാമത്തെ പുരോഹിത പ്രമുഖൻ ദേവാലയത്തിൻ്റെ വാതിലുകളുടെ ഉത്തരവാദിത്വമുള്ളതാണ് ആളാണ്. പ്രധാനമായും 7 പ്രധാന കവാടങ്ങളായിരുന്നു ജെറൂസലം ദേവാലയത്തിനുണ്ടായിരുന്നത്. 7 പുരോഹിത പ്രമുഖന്മാരും ഇതിനുവേണ്ടി ഉത്തരവാദപ്പെട്ടവരുണ്ടായിരുന്നു. ഓരോരുത്തരും ഓരോ താക്കോലുകൾ സൂക്ഷിക്കും. 7 പേരും കൂടി വന്നാലേ വാതിലുകൾ തുറക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. അപ്പോൾ ദേവാലയത്തിൻ്റെ ക്രമസമാധാനം, ആളുകൾ കടന്നു വരവ് പോക്ക്, ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത് ഈ വാതിൽകാവൽക്കാരായ വാതിൽകാവലിൻ്റെ അഥവാ സെക്യൂരിറ്റിയുടെ ഉത്തരവാദിത്വമുള്ള പ്രധാന പുരോഹിത പ്രമുഖന്മാരാണ്. ഈ പുരോഹിത പ്രമുഖന്മാരാണ് യൂദാ സമീപിക്കുകയും യേശുവിനെ ഒറ്റിക്കൊടുക്കാനായിട്ട് വേണ്ട ഏർപ്പാടുകൾ ചെയ്യുകയും ചെയ്തത്. 4-ാമത്തേത് ദേവാലയത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അധികാരികളാണ്, ഫൈനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ ദേവാലയത്തിൽ ആവശ്യമായ വസ്തുക്കൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക, അതിൻ്റെ കണക്കുകൾ ഉത്തരവാദിത്വം വഹിക്കുക, ഇതെല്ലാമായി ബന്ധപ്പെട്ട മറ്റ് ഒരു വ്യക്തിയായിരുന്നു പ്രധാന പുരോഹിതൻ്റെ അടുത്ത അനുയായിയായ പുരോഹിത പ്രമുഖന്മാർ. ഇങ്ങനെ പുരോഹിത പ്രമുഖന്മാർ അഥവാ ചീഫ് പ്രീസ് എന്ന് പറയുമ്പോൾ ദേവാലയവുമായി ബന്ധപ്പെട്ട വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഉത്തരവാദിത്വം വഹിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് തലവന്മാരായിരുന്നു. ഇവരെല്ലാവരും പ്രധാന പുരോഹിതനുമായി അടുത്ത ബന്ധമുള്ളവരായിരുന്നു. പലപ്പോഴും പ്രധാന പുരോഹിതൻ്റെ തന്നെ കുടുംബാംഗങ്ങളുമായിരുന്നു. പ്രധാന പുരോഹിതനെ തിരഞ്ഞെടുത്തിരുന്നത് ഇസ്രായേലിലെ പ്രത്യേകിച്ച് ജെറൂസലത്തുള്ള സമ്പന്ന പുരോഹിത കുടുംബത്തിലെ സദ്ദുക്കായ കുടുംബങ്ങളിൽ നിന്ന് പ്രത്യേകിച്ചും 5 കുടുംബങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരുന്നു പ്രധാന പുരോഹിത സ്ഥാനത്തേക്ക് കടന്നുവന്നിരുന്നത്. അതുപോലെ തന്നെ പുരോഹിത പ്രമുഖന്മാരും. ഇതിനപ്പുറത്ത് അടുത്ത് നമ്മൾ സാധാരണ പുരോഹിതന്മാരെക്കുറിച്ച് കാണാം. യേശുവിൻ്റെ കാലത്ത് ഏതാണ്ട് 7500-8000 മധ്യേ പുരോഹിതന്മാരുണ്ടായിരുന്നു പലസ്തീനായിൽ എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ലേവി ഗോത്രത്തിൽപ്പെട്ടവർ മാത്രമേ പുരോഹിതരാകുമായിരുന്നുള്ളൂ. പക്ഷേ ലേവി ഗോത്രത്തിൽപ്പെട്ടവരെല്ലാവരും പുരോഹിതന്മാരായിരുന്നില്ല. സദ്ദുക്കായ വംശജരാണ് അധികമങ്കും പുരോഹിതന്മാരായി ശുശ്രൂഷ അനുഷ്ഠിച്ചിരുന്നത്. പുരോഹിതനായതുകൊണ്ട് മാത്രം ദേവാലയ ശുശ്രൂഷ ചെയ്യണമെന്ന് നിർബന്ധമില്ല. പുരോഹിതന്മാരെ 24 ഗണങ്ങളായി തിരിച്ചിരുന്നു. ആ 24 ഗണങ്ങളിൽ നിന്ന് 300 പേരാണ് ഓരോ ആഴ്ചയിലും ശുശ്രൂഷ ചെയ്യാനായിട്ട് വിളിക്കപ്പെടുക. ആര് എന്തു ശുശ്രൂഷ ചെയ്യണമെന്ന് കുറിയിട്ട് നിശ്ചയിക്കുകയാണ് ചെയ്തിരുന്നത്. ദേവാലയ ശുശ്രൂഷകളെ 13 ഗണങ്ങളായി തിരിച്ചിരുന്നു. അത് ബലിയർപ്പണം ആയി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ 13 ശുശ്രൂഷയിൽ ഏത് ശുശ്രൂഷയാണ് ഓരോരുത്തരും ചെയ്യേണ്ടത് എന്ന് നറുക്കിട്ട് നിശ്ചയിക്കുമായിരുന്നു. ഒരാഴ്ച ദീർഘിക്കുന്നതാണ് പുരോഹിത ശുശ്രൂഷ. ഓരോ ശുശ്രൂഷയ്ക്കും 300 പേരാണ് ഓരോ ദിവസവും ഏർപ്പെടേണ്ടിയിരുന്നത്. അത് ആണ്ടിൽ 2 തവണയാണ് ഇപ്രകാരം 24 ഗണത്തിൽ ഓരോ ഗണത്തിനും ശുശ്രൂഷ കിട്ടിയിരുന്നത്. ഇപ്രകാരം ഒരു പുരോഹിത ശുശ്രൂഷയെക്കുറിച്ചാണ് സഖറിയായുടെ ദർശനത്തെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ലൂക്ക രേഖപ്പെടുത്തുന്നത്. ലൂക്ക എഴുതിയ സുവിശേഷം 1:5 ഹെറോദേസ് യൂദാ രാജാവായിരുന്ന കാലത്ത് അബിയായുടെ ഗണത്തിൽ സഖറിയ എന്നൊരു പുരോഹിതനുണ്ടായിരുന്നു. തൻ്റെ ഗണത്തിന് നിശ്ചയിക്കപ്പെട്ടിരുന്ന ക്രമമനുസരിച്ച് ദൈവസന്നിധിയിൽ ശുശ്രൂഷ നടത്തി വരവേ പുരോഹിത വിധിപ്രകാരം കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപമർപ്പിക്കാൻ സഖറിയയ്ക്ക് കുറി വീണു. ധൂപമർപ്പിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ബലിയായി അന്ന് കരുതപ്പെട്ടിരുന്നത്. ഇങ്ങനെ കുറിയിട്ട് നിശ്ചയിക്കുകയായിരുന്നു പുരോഹിതന്മാർ എന്തു ശുശ്രൂഷ ചെയ്യണം, എപ്പോൾ ശുശ്രൂഷ ചെയ്യണമെന്ന്. പക്ഷേ എല്ലാവർക്കും ശുശ്രൂഷ ചെയ്യാനുള്ള അവസരം കിട്ടിയിരുന്നില്ല. ഈ ശുശ്രൂഷയിൽ നിന്ന് കിട്ടുന്ന വിഹിതമാണ് പുരോഹിതന്മാരുടെ ജീവസന്ധാരണത്തിനായി ഉപയോഗിച്ചിരുന്നത്. ഏകദേശം 1500 പുരോഹിതന്മാർ ജെറൂസലത്ത് തന്നെ സ്ഥിരവാസമാക്കിയിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവർ പലസ്തീനയുടെ പല ഭാഗങ്ങളിലായി താമസിച്ചിരുന്നു. അവർ തങ്ങളുടെ ഗണത്തിന് ശുശ്രൂഷ ലഭിക്കുന്ന സാഹചര്യത്തിൽ ജെറൂസലമിലേക്ക് വരും. പ്രധാനപ്പെട്ട 3 തീർത്ഥാടന തിരുനാളുകളിലും അവർ ജെറൂസലത്തേക്ക് വരാറുണ്ട്. ശുശ്രൂഷയുടെ സമയത്ത് ദേവാലയത്തിൽ തന്നെ പുരോഹിതന്മാർ താമസിക്കും. അതിനുള്ള സംവിധാനങ്ങൾ ദേവാലയത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ശുശ്രൂഷയിൽ നിന്ന് കിട്ടുന്ന വിഹിതമാണ് പുരോഹിതന്മാരുടെ ജീവസന്ധാരണത്തിന് ഉപയോഗിച്ചിരുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ജെറൂസലത്തുണ്ടായിരുന്ന പുരോഹിതന്മാർ പൊതുവെ സമ്പന്നരായിരുന്നപ്പോൾ ഗ്രാമങ്ങളിലുണ്ടായിരുന്ന പുരോഹിതന്മാർ പൊതുവെ ദരിദ്രരായിരുന്നു. എല്ലാവർക്കും ബലിയർപ്പിക്കാനുള്ള അവസരവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റു തൊഴിലുകളിലേക്ക് അവർ മാറേണ്ടി വന്നു. നിയമങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കുക, ശുദ്ധാശുദ്ധ വിവേചനം പഠിപ്പിക്കുക, അതുപോലെ തന്നെ വേണ്ട ഉപദേശങ്ങൾ നൽകുക, കൗൺസിലിംഗ് പ്രാക്ടീസ് ചെയ്യുക, ഇതൊക്കെ പുരോഹിതന്മാർ ചെയ്തിരുന്ന ജോലിയാണ്. ഇതിനുള്ള അവസരങ്ങൾ കിട്ടാതെ വരുമ്പോൾ മറ്റ് കായികമായ അധ്വാനവും അവർ നടത്തുമായിരുന്നു. ഇങ്ങനെ ഉള്ള ഒരു വിഭാഗമാണ് പുരോഹിതർ. മറ്റൊരു വിഭാഗം ലേവിയർ എന്നറിയപ്പെട്ടിരുന്നു. ലേവി ഗോത്രത്തിൽപ്പെട്ട മറ്റ് വ്യക്തികളെയാണ് ലേവിയർ എന്നറിയപ്പെടുക, പുരോഹിതരല്ലാത്തവർ. യേശുവിൻ്റെ കാലത്ത് ഏതാണ്ട് 8000-10000 ഇടയ്ക്ക് ലേവിയർ ഉണ്ടായിരുന്നു എന്നാണ് പറയുക. ശുശ്രൂഷയിലുണ്ടായിരുന്നവർ പുരോഹിതനെ സഹായിക്കുകയാണ് അവരുടെ മുഖ്യമായ ധർമ്മം. ബലിയർപ്പണങ്ങൾക്ക് വേണ്ടി മൃഗങ്ങളെ ഒരുക്കുക, ദേവാലയം ശുദ്ധീകരിക്കുക, ദേവാലയത്തിന് വാതിൽ കാവൽ നിൽക്കുക, അതുപോലെ തന്നെ ദേവാലയത്തിൽ കാഹളം മുഴക്കുക, ഇങ്ങനെ അനേകം ശുശ്രൂഷകൾ അവർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ഈ ശുശ്രൂഷകളെല്ലാം ലേവിയരുടെ ഉത്തരവാദിത്തപ്പെട്ടതുമായിരുന്നു. ഈ ശുശ്രൂഷയ്ക്ക് വരുന്ന പുരോഹിതരാവട്ടെ ലേവിയരാവട്ടെ ശുദ്ധരായിരിക്കണം. അശുദ്ധമായ ഒന്നിനെയും സ്പർശിക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ടായിരുന്നു. അശുദ്ധമായ എന്തിനെങ്കിലും സ്പർശിച്ച് അശുദ്ധരായാൽ അവർക്കൊന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ സാധിക്കുമായിരുന്നില്ല. മൃതശരീരത്തെ സ്പർശിക്കുന്നവർ അശുദ്ധരായിത്തീരും. ഒരുപക്ഷേ യേശു സമറിയക്കാരൻ്റെ കഥ പറയുമ്പോൾ അവിടെ സൂചിപ്പിക്കുന്ന പുരോഹിതനും ലേവ്യനും ഇപ്രകാരം ദേവാലയത്തിലേക്ക് പോകുന്നൊരു സാഹചര്യമായിരുന്നിരിക്കാം. ബലിയർപ്പണത്തിൽ സഹായിക്കാനോ ബലിയർപ്പിക്കാനോ പോകുമ്പോൾ അശുദ്ധമായതിനെ സ്പർശിക്കാതിരിക്കാൻ വേണ്ടിയാവാം അവർ കണ്ടിട്ടും കടന്നുപോയത്. ഏതായാലും യേശുവിൻ്റെ കാലത്തെ പുരോഹിത സംവിധാനം ഇതായിരുന്നു. പ്രധാന പുരോഹിതൻ, പുരോഹിത പ്രമുഖന്മാർ, സാധാരണ പുരോഹിതർ, ലേവ്യർ. ഇതിൽ പുരോഹിത പ്രമുഖന്മാരും പ്രധാന പുരോഹിതനും സാൻഹെദ്രിൻ്റെ അംഗങ്ങളായിരുന്നു. സാൻഹെദ്രിൻ്റെ തലവനാണ് പ്രധാന പുരോഹിതൻ. പുരോഹിത പ്രമുഖന്മാരെല്ലാം സാൻഹെദ്രിൻ്റെ അംഗങ്ങളുമായിരുന്നു. പുരോഹിതന്മാരാണ് ബലിയർപ്പിച്ചിരുന്നത്. ജനങ്ങളെ ആശീർവദിച്ചിരുന്നത്, ജനങ്ങളെ ശുദ്ധീകരിച്ചിരുന്നത്, ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നത്. പുരോഹിതന്മാരും പൊതുവെ വലിയ ആദരവ് സ്വീകരിച്ചിരുന്നു ജനങ്ങളിൽ നിന്ന്. ഇസ്രായേൽ ജനത്തിൻ്റെ മുഖ്യമായ ദൗത്യം ദൈവത്തിൻ്റെ പുരോഹിതരായിരിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് മുമ്പിൽ ബലികളും പ്രാർത്ഥനകളും സമർപ്പിക്കുക, ദൈവത്തിൻ്റെ ഹിതം ജനങ്ങളെ പഠിപ്പിക്കുക, ഇപ്രകാരം ഒരു ദൗത്യമാണ് പുരോഹിതന്മാർ നിർവഹിച്ചിരുന്നത്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, പഴയ നിയമത്തിലെ പുരോഹിതൻ്റെ സ്ഥാനത്ത് അങ്ങ് തന്നെ ഒരു പുതിയ ബലിയർപ്പണത്തിലൂടെ പുതിയ പുരോഹിതനായി പുതിയ പൗരോഹിത്യം സ്ഥാപിച്ചു. പഴയ നിയമത്തിലെ പ്രധാന പുരോഹിതൻ്റെ സ്ഥാനത്ത് അങ്ങ് സ്വന്തം രക്തം ബലിയായി അർപ്പിച്ച് പുതിയ പ്രധാന പുരോഹിതനായി അങ്ങയുടെ പുരോഹിത ജനമായി അങ്ങയുടെ ശിഷ്യഗണത്തെ അങ്ങ് സ്വീകരിക്കുകയും ചെയ്തു. അങ്ങയുടെ ബലിയർപ്പണത്തിലൂടെ ഞങ്ങളെ പിതാവുമായി രമ്യതപ്പെടുത്തിയ കർത്താവായ യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു.